ஓர்மைக்கு பேராணிதோணம், ஓர்மைக்கு பேராணிதோணம், பூர்வ நேரின்ற நினவாணிதோணம், ஓர்க்குவான் എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിൻ്റെ.
ഇനി കുറച്ച് കവിതകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത കാലത്തായി മലയാളി ഏറ്റവുമധികം കവിതകൾ കേട്ടിട്ടുള്ള ഒരു ശബ്ദമാണ് ഇത്, മുരുകൻ കാട്ടാക്കട. മലയാള കവിതാരംഗത്ത് പ്രൊഫസർ മധുസൂദനൻ നായർ തുടങ്ങിവച്ച കാസറ്റ് കവിതാ സമ്പ്രദായം CDയുടെയും സ്മാർട്ട്ഫോണുകളുടെയും കാലത്ത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കവി. മുരുകൻ കാട്ടാക്കടയുടെ ഓണം എന്ന കവിതയാണ് നമ്മൾ ഈ കേൾക്കുന്നത്.
ഗോത്ര സഞ്ചയങ്ങൾ ഓർമ്മയ്ക്ക് പേരാണിതോണം, മഞ്ഞ നെൽക്കതിർ ചാഞ്ഞുലഞ്ഞ പാടം.
ഈ ഓണക്കാലത്ത് അദ്ദേഹം എന്തായാലും ഓസ്ട്രേലിയയിലുണ്ട്. മെൽബണിൽ മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയയുടെ ഓണാഘോഷ പരിപാടികൾ പങ്കെടുക്കാനായി എത്തിയ അദ്ദേഹം സിഡ്നിയിൽ നടന്ന ഒരു കവിതാ സന്ധ്യയിലും പങ്കാളിയായി. സിഡ്നി ആർട്ട് കളക്ടീവ് സംഘടിപ്പിച്ച ഈ കവിതാ സന്ധ്യയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്.
മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. കായലും പുഴകളും കതിരണി വയലിന് കസമിട്ടു ചിരിക്കും ദേശത്ത്.
ഒരു കവിയോ എഴുത്തുകാരനോ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒത്തുചേരലുകൾക്ക് പൊതുവിലൊരു സ്വഭാവമുണ്ട്. അതിഥിയുടെ ഒരു പ്രസംഗവും അതോടൊപ്പമുള്ള കവിതാലാപനവും അതിനുശേഷമുള്ള മറ്റു ചോദ്യോത്തരവേളകളുമെല്ലാം. പക്ഷെ അത്തരം പതിവ് രീതികളെല്ലാം മാറ്റിയെഴുതിയ ഒരു സായാഹ്നമായിരുന്നു മുരുകൻ കാട്ടാക്കടയ്ക്കൊപ്പമുള്ള കവിതാ സായാഹ്നം. അതിഥിയായി എത്തിയ കവിയും അദ്ദേഹത്തെ കാണാനും കേൾക്കാനുമായി എത്തിയ സദസ്സുമെല്ലാം ഒരുമിച്ച് പാടിത്തിമർത്ത വൈകുന്നേരമായി മാറി അത്. സ്വന്തം കവിതയ്ക്കപ്പുറം മലയാള കവിതയുടെ പഴയകാലം ഓർത്തെടുത്തും പുതിയ കാലം കണ്ടറിഞ്ഞും കവിത നിറയുന്ന സിനിമാഗാനങ്ങൾ പാടിയും അതിനെല്ലാം അപ്പുറം ലോകരാഷ്ട്രീയവും സംസ്കാരവും സംസാരിച്ചുമായിരുന്നു രണ്ടര മണിക്കൂർ നേരം മുരുകൻ കാട്ടാക്കട സദസ്സിനൊപ്പം ചേർന്നത്. മലയാള ഭാഷയിലും സംസ്കാരത്തിലുമുണ്ടായി വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും അത് കവിതയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. പുതിയ കാലത്ത് കവിതകൾ പലപ്പോഴും കവിതകളല്ലാതായി മാറുന്നതിന്റെ നിരാശയും അദ്ദേഹം മറച്ചുവച്ചില്ല.
മാധ്യമങ്ങൾ ചെയ്യുന്നത്, ഈ പ്രിന്റ് മീഡിയ ചെയ്യുന്നത് ചില ധാരകളെ അവർ പ്രോത്സാഹിക്കുന്നു. അപ്പൊ അവർക്ക് മനസ്സിലുള്ളത് ഇങ്ങനെയുള്ള ക്യാപ്സ്യൂൾ കവിതകളാണ്, ബോൺസായി കവിത. അത് ആ രീതിയിൽ എഴുതി അവന്റെ ഷോക്കേസിൽ, അവന്റെ മാസികയുടെ ഏതെങ്കിലും ആ വാരികയുടെ ഏതെങ്കിലും അറ്റത്ത് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കവിതകളെ അവർ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ കവികളെല്ലാം എന്ത് ചെയ്യും, പ്രസിദ്ധീകരിച്ച് വരാൻ വേണ്ടി എന്ത് ചെയ്യും, അവരും അതനുസരിച്ച് ഇങ്ങനെയാണ്. AI ഇപ്പം പണ്ട് ചെയ്യുന്നത് എന്താണെന്ന് അറിയാം, നേരെ ഒരു കവിത എഴുതിക്കൊണ്ട് ഒരു പ്രസിദ്ധീകരണക്കാരൻ്റെ അടുത്ത് തന്നെ പൈസ ചോദിക്കും, എത്ര രൂപ. അപ്പൊ അവർ പറയും ഇന്ന വലിച്ചു കയറി എന്നാ എന്ന് പറഞ്ഞു അഞ്ചു പേരോടെ കൊടുക്കും, എന്നിട്ട് ഇറങ്ങിപ്പോകും. എന്നിട്ട് അപ്പുറത്ത് തന്നെ ചെന്ന് പറയും എന്തെങ്കിലും ഒരു കവിത ഉണ്ട് പറഞ്ഞ ഇരിക്കണം, എത്ര രൂപ തരും നീ എന്ന് ചോദിക്കും. അപ്പം ആ ഒരു കണക്ക് പറയും, പറ്റൂല എനിക്ക് ഇത്ര ആണ്. ഇല്ല അത് പറ്റൂല, ഇപ്പോഴും ഞങ്ങളുടെ റേറ്റ് ഇതാണ്. പക്ഷേ അതിൻ്റെ വീണ്ടും പകുതി കയറി അവിടെ കൊടുത്ത് അപ്പുറത്ത്. അപ്പം ഇത് മതി, ഇതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാഹിത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഇതാണ്. അതിന് കാശിൻ്റെ ഒരു കാര്യം AI അപ്പനായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇല്ല ഈ കുഞ്ഞുങ്ങൾക്ക് പ്രസിദ്ധീകരിച്ച് വരണമെന്നാണ് ആഗ്രഹം. പറയും ഒരു ചെറിയ കവിത തരൂ, അതിങ്ങനെ ഈണത്തിൽ മറ്റൊന്നും ചെയ്തത് താളം അങ്ങനെയുള്ള പഴഞ്ചൻ സാധനങ്ങളും തരരുത് എന്ന് പറയും. അപ്പം ഉടനെ ഞാൻ കക്കൂസിലാണ് ആദ്യമായി പ്രണയം കണ്ടത് എന്നൊക്കെ എഴുതി കൊടുക്കും. ഓ ഉഗ്രൻ എന്ന് പറഞ്ഞു.
മുരുകൻ കാട്ടാക്കടയുടെ കവിതകളിൽ എപ്പോഴും രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കാറുണ്ട്. കാലദേശാന്തരങ്ങൾ അപ്രസക്തമാകുന്ന രാഷ്ട്രീയം, അത് ജനാധിപത്യത്തിൽ കാണുന്ന കക്ഷി രാഷ്ട്രീയം മുതൽ മനുഷ്യന്റെ സ്വാർത്ഥതയും കർഷകന്റെ ആത്മഹത്യയും പ്രകൃതിയോടുള്ള ചൂഷണവും തച്ചുതകർക്കുന്ന മഹായുദ്ധങ്ങളുമാകാം. അത്തരത്തിൽ കവിതകളുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചും അദ്ദേഹം തുറന്നു സംസാരിച്ചു.
ലോകത്തിൽ ഇന്ന് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലത്ത് എന്തെങ്കിലും അടയാളങ്കിലുമുള്ള നാല് സംസ്കാരങ്ങളെ ഇപ്പോഴുള്ളൂ. അതിലൊന്ന് നമ്മുടെ ഹിന്ദു സംസ്കാരം, ഇന്ത്യൻ സംസ്കാരം. മറ്റൊന്ന് ചൈനീസ് സംസ്കാരം, കൺഫ്യൂഷ്യസിൻ്റെയും സംസ്കാരം. അതിപ്പോഴും പഴയതുപോലെ തന്നെ അതിൻ്റെ റിസംബ്ലൻസ് നിലനിൽക്കുന്നുണ്ട്, ചെറുതായിട്ടെങ്കിലും. പിന്നെ ഉള്ളത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്, നൈൽ നദീതട തീരങ്ങളിലുള്ള ഫറോവന്മാരുടെ കാലത്തെ സംസ്കാരം. പിന്നെ ഉള്ളത് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ പ്രോക്താക്കളാണ് ആര്? ഇറാഖികൾ. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒരു കൾച്ചറിൻ്റെ സിമ്പലാണ് ബാഗ്ദാദ്. ഈ ബാഗ്ദാദിൻ എൻ്റെ അമ്മ കുഞ്ഞായിരിക്കുമ്പോൾ, പട്ടിണി ഇരിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തന്ന ധാരാളം കഥകളിൽ ഒന്നാണ് ഈ 1001 രാവുകൾ. അതിലെ ബാഗ്ദാദും ഇപ്പോഴത്തെ ബാഗ്ദാദ് നമ്മൾ അന്തരമാണ് ഞാൻ എൻ്റെ ഈ കവിതയിൽ പറയുന്നത്. മണൽ കരിഞ്ഞു പറക്കും എന്ത്ര കാക്ക മലർന്നു പറക്കുന്നു, മണൽ കരിഞ്ഞു പറക്കും എന്ത്ര കാക്ക മലർന്നു പറക്കുന്നു, താഴെ തൊടിയിൽ തലകേറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്, ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. കാളയിറച്ചി കടയിലെ തറയിൽ ചോര തെറിച്ചില നാമ്പു കരിഞ്ഞു, ആരവമില്ലാതെ വിടവിടെ പൊടി കേറി മറഞ്ഞ തുണിപ്പൊതികൾ. കൂട്ടത്തിൽ ചെറു കുപ്പായത്തിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു, അരികിലെ അമ്മ പൊതി ചിതറി ചുടുകവിളിൽ പാതി കൈമാത്രം. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്, ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോ.
മറ്റൊന്ന് പ്രണയമാണ്. പക്ഷെ പ്രണയത്തിലും പ്രണയമില്ലായ്മയിലും പോലും ഒരു രാഷ്ട്രീയം കാണുന്ന കവിയാണ് മുരുകൻ കാട്ടാക്കട.
പ്രണയം ഏറ്റവും മനോഹരമാകുന്ന എപ്പോഴാണ്? അത് നഷ്ടപ്പെടുമ്പോഴാണ്. ആലോചിച്ചത് നഷ്ടപ്പെട്ട പ്രണയത്തെ കുറിച്ചുള്ള ചിന്തയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും മനോഹരമായ ചിന്ത. പ്രണയമില്ലാത്ത ഭരണാധികാരികൾ ലോകത്ത് എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല പ്രണയബോധമുള്ളവരായിരിക്കട്ടെ നമ്മൾ മക്കൾ. അപ്പൊ നിങ്ങൾക്കെല്ലാം പ്രണയം ഉണ്ടാകട്ടെ എന്നും അത് നഷ്ടപ്പെടട്ടെ എന്നും പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ നഷ്ടപ്രണയത്തെ കുറിച്ചുള്ള കവിതയാണ് എൻ്റെ വേണത്.
രേണു കേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു, പിരിയുമ്പോഴേ തോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലത്തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു, പിരിയുമ്പോഴേ തോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലത്തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. േണുക്കെ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ഘനഭംഗികൾ.
മധുസൂദനൻ നായരും മുരുകൻ കാട്ടാക്കടയുമെല്ലാം മലയാളി യുവത്വത്തിന്റെ ചുണ്ടുകളിലേക്ക് കവിതകളെ മടക്കിക്കൊണ്ടുവന്നപ്പോൾ അവർക്ക് നിരവധി വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതേക്കുറിച്ചും സദസ്സിൽ നിന്ന് ചോദ്യമുയർന്നു.
പ്രൊഫസർ മധുസൂദനൻ നായരും മുരുകൻ കാട്ടാക്കടയും പോലുള്ള ആളുകൾ കവികൾ അവരുടെ കവിതകൾ വാണിജ്യവൽക്കരിക്കുന്നു, അത് കവിതയ്ക്ക് അതൊരു ഭീഷണിയാണെന്ന് ഒരു ആരോപണമുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കവിയുടെ അഭിപ്രായം ഒന്നറിഞ്ഞാൽ.
ഈ ഞാനും മധുസൂദനൻ നായർ സാറിനെയും പോലുള്ള ആളുകൾ കവിത ഇങ്ങനെ കൊമനസലൈസ് ചെയ്ത് കാശുണ്ടാക്കുന്നതാണ് പറയുന്നത് അല്ലേ? അതായത് കവിക്കൊന്നും കാശൊന്നും വേണം, പണ്ടൊന്നും ചത്തുവെന്ന് വിചാരിക്കുന്നവരാണ്. പണ്ടത്തെ കവികൾ എങ്ങനെയായിരുന്നു? പാവങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ ചത്തുവല്ലോ. അപ്പൊ കവികൾ ഇങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മുടെ ഒരു സമൂഹത്തിന്റെ പൊതുധാരണ. അതിന് മക്കൾ ഉണ്ടാവില്ല, അവർ നന്നാവാൻ പാടില്ല, അത് കാശൊന്നും പാടില്ല. മിമിക്രിക്കാരന് കൊടുക്കുന്ന കാശിനേക്കാൾ ഒരു രൂപയെങ്കിലും കൂടുതൽ കൃത്യമായും ഞാനിവിടെ വന്നിരിക്കുന്നത്.
ഞാൻ കാണണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. നാളെ വിളിച്ചാൽ ഞാൻ കൃത്യമായി പൈസ ചോദിക്കും, തന്നാൽ മാത്രമേ ഞാൻ വരും. എല്ലാ പലകളെയും അങ്ങനെ വേണം ബഹുമാനിക്കാൻ.
ഞാൻ ചോദ്യം താങ്കൾ ആദ്യം പറഞ്ഞ എടുക്കേണ്ട കാര്യം എടുക്കേണ്ടവർ എടുക്കണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടവർ കൊടുക്കേണ്ട പോലെ കൊടുക്കണം. അത് നമ്മളിപ്പോഴത്തെ കേരളത്തിലെ സാഹിത്യകാരന്മാർക്കും ഈ സാംസ്കാരിക പ്രവർത്തകർക്കും അറിയാത്ത ഒരു കാര്യമാണോ? കാരണം രാക്ഷസി എഴുതിയതും ഏകാന്തപതികൻ എഴുതിയതും ഒരേ തരത്തിൽപ്പെട്ട സാഹിത്യകാരന്മാരല്ലേ? അതിനെങ്ങനെയാണ് താങ്കൾ കാണുന്നത്?
തീർച്ചയായിട്ടും അത്, അതായത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഞാൻ ജീവിച്ചിരിക്കുന്ന എൻ്റെയും കൂടെ ഒരു കുഴപ്പമായിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കേണ്ട സാധനം കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുന്നില്ല. നമ്മൾ ഈ മക്കൾക്ക് അവർക്ക് കൊടുക്കേണ്ട പുഴയോ അവർക്ക് കൊടുക്കേണ്ട ശുദ്ധവായുവോ അവർക്ക് കൊടുക്കേണ്ട നന്മകളോ അവർക്ക് കൊടുക്കുന്നില്ല. നമ്മൾ അവരെ കച്ചവടത്തിനുള്ള നല്ല ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു കമ്പോളത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പം ഇവിടെ ആയാലും അവിടെ ആയാലും നമ്മളൊരു സൊസൈറ്റിയിലല്ല ജീവിക്കുന്നത്. പണ്ട് നമ്മൾ ജീവിച്ചിരുന്നത് സൊസൈറ്റിയിലായിരുന്നു. ഈ സൊസൈറ്റിയും ആൾക്കൂട്ടവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. സൊസൈറ്റിക്ക് വികാരങ്ങളുണ്ട്, അവരൊരുമിച്ച് കരയും ഒരുമിച്ച് ചിരിക്കും, വൈകാരികതയുണ്ട് സൊസൈറ്റിക്ക്. ആൾക്കൂട്ടത്തിന് ഒന്നുമില്ല. അപ്പോൾ അവിടെ നമ്മൾ വേറെ കൊടുക്കേണ്ടതൊന്നും കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാൻ നമുക്ക് അറിയാത്തത് കൊണ്ടല്ല, നമ്മൾ കൊടുക്കേണ്ട മാതിരി കൊടുക്കാൻ നമ്മൾക്ക് കഴിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എടുക്കേണ്ട സാധനം പലതും എടുക്കേണ്ട മാതിരിയിൽ എടുക്കാതെയും പോകുന്നു. അതിൽ സാഹിത്യകാരന്മാർ മാത്രം കുറ്റക്കാരല്ല, മൊത്തത്തിൽ അങ്ങനെയാണ്. ഇപ്പം എന്നെക്കാൾ മനോഹരമായി കവിത എഴുതുന്ന ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഞാൻ സിഡ്നിയിൽ നിൽക്കുന്നു എന്ന് കേട്ടാൽ എൻ്റെ കവിത ഉദാത്തമായത് കൊണ്ടല്ല, അത് കൊടുക്കേണ്ട മാതിരി കൊടുക്കാനുള്ള ശ്രമം ഞാൻ നടത്തുന്നത് കൊണ്ട് ആണ്, അല്ലാതെ അല്ല.
80s കേരളത്തിലെ ക്യാമ്പസുകളുടെ ആവേശമായിരുന്നു കവിതകളെങ്കിൽ അതിനുശേഷം യുവത്വം വഴിമാറിയിരുന്നു. എന്നാൽ നാറാണത്ത് ഭ്രാന്തനുമായി മധുസൂദനൻ നായരും അമ്മ ഉൾപ്പെടെയുള്ള കവിതകളുമായി ONV-യുമെല്ലാം അവരെ വീണ്ടും കവിത കേൾപ്പിക്കാൻ തുടങ്ങി. അവിടേക്കൊരു ആവേശ കൊടുങ്കാറ്റുമായി കടന്നു വന്ന കവിതയായിരുന്നു കണ്ണട. മുരുകൻ കാട്ടാക്കട എന്ന കവിക്ക് മലയാള കവിതാരംഗത്ത് സ്ഥാനം കൊടുത്ത കവിത. അതുചൊല്ലിത്തന്നെയാണ് കവി സിഡ്നിയിലെ കവിതാ സന്ധ്യ പൂർത്തിയാക്കിയതും.
എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോല കോപ്പുകൾ കാണാം, കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം, പന്നിവെടി പുക പൊന്തും തെരുവിൽ, പാതിക്കാൽ വിറകൊള്ളുവതു കാണാം, ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം, ഭംഗിയ കാഴ്ചകൾ കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയെ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം, കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയെ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം, കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം, ഭംഗിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വീണം, കണ്ണടകൾ വീണം. പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടാമധ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടി കയറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം, പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടി കയറുമ്പോൾ പുറകിലെ മാവി കയറുകൾ കാണാം, തറയിൽ ഒരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറും വിരതേടൽ കാണാം, തറയിൽ ഒരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറും വിരതേടൽ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം, കണ്ണടകൾ വീണം, പിഞ്ചുമടിക്കുത്തമ്പതു പേർ ചേർന്നിരുപതു വെള്ളി കാശു കൊടുത്തിട്ടുഴുതു മറിക്കും ആഴ്ചകൾ കാണാം, പിഞ്ചുമടിക്കുത്തമ്പതു പേർ ചേർന്നിരുപതു വെള്ളി കാശു കൊടുത്തിട്ടുഴുതു മറിക്കും ആഴ്ചകൾ കാണാം, തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചുകരങ്ങൾ കാണാം.